قطاعين أدرس سماعي لامتنا نامي دعك لي تقول لي صوت شيء مستدقي إيربتي قطاعنا في سينا كونفرنس لي برأحرار لامتري إيميتي يا تشنا يدنا قطاعنا سيشنا سنباس روي جميعا لك ناشنا كمين راي بروتي جدا قطاعنا يمكماني كمين قطاعنا سيشنا سنباس إيبراهام Executive Committee in Versailles, Law Committee in Versailles, and the Court of Gila. Yes, I got it. Silent Rai Gila, Abishat Rai Gila Sima, Deyumak, Preemptable, Yellow Kata, Lily Abate, who last name of the Marie. It really gave you Kata, you will be very. Kata, you will be ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും അവസരം ഒരുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാരംഭത്തിൽ തന്നെ നന്ദിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഇത്രയും ദൈവമകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഈ സ്ഥലത്ത് കൂടി വന്നിരിക്കുന്ന അതും ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വന്നിരിക്കുന്ന അനുഭവം കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നി. കർത്താവെ കൂടി ഇത്ര സന്തോഷമാണെങ്കിൽ നിന്റെ വരവിന്റെ അങ്ങയുടെ സന്നിധി ഞാൻ ഒരുമിച്ച് കൂടുമ്പോൾ എത്രയധികം സന്തോഷമായി കർത്താവിനെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായ എട്ടാമത്തെ വാക്യം അടിസ്ഥാനമാക്കി യു ആർ മൈ വിറ്റ്നസ്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. നമ്മുടെ വായിക്കപ്പെട്ട കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന് ശേഷം തിരിശിലേക്കായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ തന്നെ അടുക്കൽ വന്ന് തന്നോട് ചോദിച്ചാൽ ഒരു ചോദ്യം അതിന് കർത്താവ് മറുപടിയായി നൽകുന്ന ഭാഗവും അത്രേ പ്രവൃത്തികൾ ഒന്നിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവ് ഈ കാലത്തിലും അങ്ങ് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്. ശിഷ്യന്മാർ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവർക്കറിയാം അവർ ഇസ്രായേൽ ഗോത്രങ്ങളെ 12 ന്യായം വിധിക്കുവാൻ തക്കവണ്ണം സിംഹാസനങ്ങൾ ഇരുന്നുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യും. അതെപ്പോഴെന്ന് ചോദിച്ചാൽ അവർക്ക് തങ്ങളുടെ രാജ്യം, ആ ഭൗതിക രാജ്യം യഥാസ്ഥാനമായി ലഭിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സിംഹാസനങ്ങൾ ഇരുന്നുകൊണ്ട് ഹരിക്കുക ആ പവർ കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കി കഥാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ സിംഹാസനത്തിൽ ഇരുന്ന് ഹരിക്കുകയല്ല മറിച്ച് നിങ്ങളെന്നെ സാക്ഷികളാണ് ദൈവത്തിൽ സ്തോത്രം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സാക്ഷി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിരിക്കുകയും അല്ലെങ്കിൽ ഭരിക്കുകയും ചെയ്യുന്ന അനുഭവമല്ല, മറിച്ച് കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അതേ അനുഭവത്തിലേക്ക് കടന്നു വരിക, അതാണ് സാക്ഷി എന്ന് പറയുന്ന ദൈവത്തിന്റെ ഉത്സവം. എട്ടാമത്തെ വാക്യം നാം അനലൈസ് ചെയ്താൽ കർത്താവ് നൽകുന്ന ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളെന്നെ സാക്ഷികളാകുക എന്നുള്ളത്. ആ മിഷനോടുള്ള ബന്ധത്തിൽ 5 വസ്തുതകൾ ഈ ഒരു വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1, എപ്പോഴാണ് സാക്ഷികളാകേണ്ടത്? കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേരിൽ വരുമ്പോൾ. 2, സാക്ഷിയാകുന്നതിന് ഉള്ള പ്രേരക ശക്തി എന്താണ്? കർത്താവ് മറുപടി പറയുന്നു, അത് പവറാണ്, അത് പരിശുദ്ധാത്മാവിനുള്ള ശക്തിയാണ്. 3, ആരാണ് സാക്ഷിയാകേണ്ടത്? കർത്താവിന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യു മസ്റ്റ് ബി മൈ വിറ്റ്നസസ്, നിങ്ങൾ എന്റെ സാക്ഷികളാകണം. അടുത്തത്, എവിടെയൊക്കെയാണ് കർത്താവിന്റെ സാക്ഷിയായി മാറേണ്ടത്? അതിരിശനെ തുടങ്ങി ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണം എന്ന് പറഞ്ഞാൽ സാക്ഷിയാകുന്ന പ്രക്രിയയിൽ എരിശിലേക്ക് തുടങ്ങിയ പുതിയ ശബ്ദിയെ ഇങ്ങനെ
മുന്നോട്ട് പോകുന്നു എന്നാൽ മടങ്ങി വരുന്നതല്ലോ. ആ ചൊല്ലി അവർ കാണുന്നില്ല. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷിയാകുന്നു. ഒരുപക്ഷെ അവർ കൊണ്ട് അവസാനിക്കുന്നു. അഞ്ചാമത്തത് എങ്ങനെയുള്ള സാക്ഷ്യമാണ്? കർത്താവ് പറയുന്നു, മാട്ടൂറിയ സ്വജീവനെ അർപ്പിച്ചുകൊണ്ട് ഉള്ളതായ സാക്ഷ്യമാണ് അതേ നിങ്ങൾ വഹിക്കേണ്ടത്. ക്രിസ്തു സാക്ഷിയാകുക, സാക്ഷി എന്നൊക്കെ പറയുമ്പോൾ ഇതിന് പിന്നിൽ ചില പശ്ചാത്തലങ്ങളുണ്ട്. യവനായ പശ്ചാത്തലമുണ്ട്, യഹൂദ പശ്ചാത്തലമുണ്ട്, പുതിയ നിയമത്തിൽ സാക്ഷ്യതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ എടുത്ത് വിശദീകരിച്ച് പഠിക്കേണ്ടതാണെങ്കിലും ഞാൻ ആ ഭാഗത്തെ തിരിയുന്നില്ല. സാക്ഷി എന്ന് നാം കേൾക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ ഓടി വരുന്ന ചിത്രം ഒരു കോടതിയുടെ അനുഭവമാണ്. ഒരു കോടതിയിൽ ഒരു വ്യക്തിയെ വിസ്താരത്തിനായി നിർത്തുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി സാക്ഷേതമാരായി അറിയപ്പെടുമ്പോ ദൈവസഭയ്ക്കകത്തും ഹീറോ വർഷിപ്പിന്റെ ടെൻഡൻസി അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത്ഭുതം പറയേണ്ടിയില്ല. ചില വ്യക്തികൾ അവ ദൈവത്തിന് സമാനമായ സ്ഥാനമെടുത്ത് മാനമെടുത്തുകൊണ്ട് ആ നിലയിൽ അറിയപ്പെടുക അവർ ശ്രമിക്കുന്നു. അതെന്താണ് ട്രാഗണിസം? രണ്ട് ഫണ്ടമെന്റലിസം, മതമൗലികത. മതമൗലികതയുടെ പേരിൽ അതേ ദൈവദാസന്മാരെ പീഡിപ്പിക്കുന്നു, സഭാഘോളകൾ തള്ളി തകർക്കുന്നു, അതേ ശുശ്രൂഷകന്മാരെ ഉപദ്രവിക്കുന്നു. ആ നിലയിലെ നടക്കുന്നു ഈ ഫണ്ടമെന്റലിസം. ദൈവസഭയ്ക്ക് പുറത്ത് നമ്മുടെ സാക്ഷ്യത്തിന് വികാരമായി നിൽക്കുന്നുവെങ്കിൽ ദൈവസഭയ്ക്കകത്ത് അതിന് തുല്യമായ ട്രഡീഷണലിസം അഥവാ പാരമ്പര്യത്തെ അതുപോലെ കൊണ്ടുപിടിക്കുന്ന പ്രവണത നാം കാണുന്നു. ഈ ട്രഡീഷണലിസം നിമിത്തം അതേ യൂത്ത്സിനെ യുവജനങ്ങളെ മറന്നു കളയുന്ന അനുഭവം, ശുശ്രൂഷയ്ക്ക് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനോ കൈത്താങ്ങൾ കൊടുത്ത് മുൻപോട്ട് കൊണ്ടുവരുവാനോ മറന്നു പോകുന്ന അനുഭവം, എല്ലാം പാസ്റ്റർ തന്നെ സ്വയമേ ചെയ്തു പോകുന്ന ഒരു പ്രവണതയാണ്. ഒരു സഹായം എടുത്ത് പരിശോധിച്ചാൽ പാസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, പാസ്റ്റർ അതേ പാട്ട് ആരംഭം കുറിക്കുന്നു, പാസ്റ്റർ തന്നെ പ്രാർത്ഥിക്കാൻ ലീഡ് ചെയ്യുന്നു, പാസ്റ്റർ തന്നെ സങ്കീർത്തനം വായിക്കുന്നു, പാസ്റ്റർ തന്നെ അതേ പ്രസംഗിക്കുന്നു എന്ന് പ്രബോധിപ്പിക്കുന്നു. ഒടുവിലായി പാസ്റ്റർ തന്നെ അതേ പ്രബോധനം നൽകി ആശീർവാദം പറഞ്ഞുവിടുന്ന അനുഭവം. ഇവിടെ യുവജനങ്ങൾക്ക് പങ്കാളിത്തം കുറയുന്നു. അതേ ആത്മീയ ശുശ്രൂഷയ്ക്ക് കൃപയും കഴിവുള്ളതായ ദൈവമക്കൾക്ക് അവസരം നഷ്ടപ്പെടുന്നു. ഇത് ഫണ്ടമെന്റലിസത്തിന്റെ മറ്റൊരു മുഖമാണ്. മൂന്നാമത് മെറ്റീരിയലിസം എന്ന് പറയും ഭൗതികതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വെറും സ്വാർത്ഥ തൽപ്പരായി ആത്മീയ ശുശ്രൂഷയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സാമ്പത്തിക മാത്രം എന്ന് കണ്ടുകൊണ്ട് സ്വന്തം മിത്രങ്ങളെ പോലെ പ്രീതിക്ക് കൊടുക്കുവാൻ മടിക്കാത്ത അനുഭവങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നു. ഇത് ക്രിസ്തീയ സാക്ഷ്യത്തിന് തടസ്സമായി മാറുകയാണ്. നാലാമത്തെ അനുഭവം ഇമ്മോറലിസം. അതേ ധാർമ്മിക മൂല്യങ്ങൾ അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ. മാസ് മീഡിയയും അതേ ഇന്റർനെറ്റ് ടി വി തുടങ്ങിയതായ വാർത്താമാധ്യമങ്ങളും അതിന്റെ ദുരുപയോഗ നിമിത്തം ക്രിസ്തീയ സാക്ഷ്യത്തിന് ഇന്ന് തലമുറ തടസ്സമായി മാറുന്നു. അഞ്ചാമത്തെ അനുഭവമാണ് ഡിനോമിനേഷൻസ് എന്ന് പറയുന്നത്. ദൈവസഭ നാം ഒന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഡിനോമിനേഷന്റെ പേരിൽ നാം വിഘടിക്കപ്പെട്ടിരിക്കുക. അവരുടെ ഡിനോമിനേഷനോട് കൂടുണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനിവർ ഡിനോമിനേഷന്റെ ഭാഗമാണ്. അതിൽ നമ്മുടെ ഡിനോമിനേഷനോട് കൂറ് നാം കാണിക്കണം. എന്നാൽ ആ സ്പിരിച്ച് നമുക്ക് പാടില്ല. ഡിനോമിനേഷൻ അഥവാ സഭ സ്പിരിച്ച് ഡിനോമിനേഷനിസം ക്രൈസ്തവ സാക്ഷ്യത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരിക്കൽ പത്രോസും കൂട്ടരും അവർ വലവിശ്വാനായി വഴി അവർ മലയാളത്തിൽ വീശി അതേ വല നിറച്ചു മീന് അത് ഒരുമിച്ച് വലിച്ചു കയറ്റുന്ന അനുഭവം. ഇന്ന് അതേ നാമം വലവീശുന്നുണ്ട്, പക്ഷെ ഒരെണ്ണം പോലും വലക്കകത്ത് കയറുന്നില്ല. കാര്യം എന്ന് വലവീശുന്നു, ആ കലയുടെ നാല് മുള്ളയ്ക്കും നാല് ഗ്രൂപ്പുകൾ മുഴുവൻ പിടിച്ചു കൊണ്ടിരിക്കുക.
ക്ഷ്യ തടസ്സമായി ഇന്ന് ഈ സംഘടന സ്മരിച്ച് അത് മാറി. അതെ, Yeah.
തികഞ്ഞ ദർശനമുള്ളവരായിരിക്കണം. ആഴമായ ദർശനം, എന്തിനെ കുറിച്ചുള്ള ദർശനം? ക്രിസ്തുവിനെ, അവന്റെ ക്രൂശിനെ കുറിച്ചുള്ള ദർശനം. നമ്മുടെ അകത്ത് അത് നിറഞ്ഞു നിൽക്കാമെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം അടങ്ങിയിരിക്കയില്ല, നാം അടങ്ങിയിരിക്കയില്ല, നാം അടങ്ങിയിരിക്കയില്ല. അവന് വേണ്ടി മാതൃകയാകുമോ, അവന് വേണ്ടി സാക്ഷിയാകുമോ? നാം ഇറങ്ങി വരുന്ന ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ സാക്ഷി എന്ന് പറയുന്നത് തികഞ്ഞ ദർശനമുള്ളവരായിരിക്കണം. ആഴമായ ദർശനം, എന്തിനെ കുറിച്ചുള്ള ദർശനം? ക്രിസ്തുവിനെയും അവന്റെ ക്രൂശിനെ കുറിച്ചുള്ള ദർശനം. നമ്മുടെ അകത്ത് അത് നിറഞ്ഞു നിൽക്കാമെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദലെ, നാം അടങ്ങിയിരിക്കയില്ല, നാം അടങ്ങിയിരിക്കയില്ല, നാം അടങ്ങിയിരിക്കയില്ല. അവന് വേണ്ടി മാതൃകയാകുമോ, അവന് വേണ്ടി സാക്ഷിയാകുമോ? നാം ഇറങ്ങി വരുന്ന ദൈവത്തിന് സ്തോത്രം. രണ്ട്, യഥാർത്ഥ സാക്ഷി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ യോഗ്യത, ആ വ്യക്തിക്ക് ധൈര്യം ഉണ്ടായിരിക്കണം, അഥവാ കറേജ് എന്ന് പറയും. നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. പത്രോസിലെ യോഗക്കാരെ കുറിച്ച് പറയുന്നത്, ഇവർ സാമാന്യജനം, ഇവർ പഠിപ്പില്ലാത്തവർ, പക്ഷേ ഇവിടെ ധൈര്യം കാണില്ല. ഇതാ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മണ്ണനായ കോഴിയാത്ത ശക്തികളെന്ന് വെല്ലുവിളിക്കുമ്പോൾ, ഇതാ വന്നാൽ മൂന്നരയടി കഷ്ടിച്ചു കയറുള്ള ഒരു ബാലകൻ, അവൻ ബാല്യമുള്ള യോദ്ധാവല്ല, യുദ്ധമെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അവൻ ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നു, ഈ അസ്ഥി കഷ്ണങ്ങളെ ചൂണ്ടിക്കാണിച്ചു വന്ന് പ്രവാചകനോട് കർത്താവ് പറയുന്നു, അല്ലയോ കർത്താവ് നോക്കുന്നത് ഒരു കൂട്ടം സാക്ഷി, ജീവനെ കൊടുത്തുകൊണ്ട് അവനെ നിൽക്കുക ഒരു കൂട്ടം സാക്ഷികൾ. അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ, വിശുദ്ധന്മാർ എഴുന്നേറ്റ് വരട്ടെ, ദർശനം ഭാവിച്ചവർ എഴുന്നേറ്റ് വരട്ടെ, കാഴ്ചപ്പാടുകൾ എഴുന്നേറ്റ് വരട്ടെ. ദൈവസഭ അങ്ങനെയുള്ളവർക്കായി കൊടുക്കുന്നു ഇന്ന് രാത്രി കർത്താവ്. സാരമില്ല, നാം സൈന്യമായി മാറും, അവരെ സാക്ഷികളായി മാറും. കർത്താവ് നിങ്ങളെ